ഒന്ന് നിർബന്ധ നിസ്കാരങ്ങൾ, അതിൽ ഉറക്കുന്ന നിസ്കാരങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം, അതിന്റെ തെളിവുകൾ നമ്മൾ ഉദ്ധരിച്ചു, ആ ഹദീസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സജിദയുടെ ആയത്ത് ഇമാം ഓതിയാൽ ഇമാം സുജൂദിലേക്ക് പോയാൽ മഅ്മൂം സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലാണ്ടല്ലോ, ഇമാം സുജൂദ് ചെയ്താൽ മഅ്മൂം സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലായി പോകും. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, തിലാവത്തിന്റെ സുജൂദി എന്നുള്ളത് പ്രബലമായ അഭിപ്രായത്തിൽ അത് മുസ്തഹബാണ്, അത് സുന്നത്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു മഅ്മൂം ചിന്തിക്കുകയാണ്, നിർബന്ധമൊന്നുമില്ലല്ലോ, ഞാനത് സുജൂദ് ചെയ്യണില്ല എന്നുള്ളത് ഒരാൾക്ക് ഒരു മഅ്മൂമിന് തീരുമാനിക്കാൻ പറ്റൂല. അവിടെ വിഷയം വരുന്നത് എന്താ വെച്ചാൽ, ആ ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് നിർബന്ധമാണ്, അതാണ് അവിടെ വിഷയം. ഇമാമിനെ പിന്തുടരുക എന്നുള്ള നിർബന്ധമാണ് ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആ ഹദീസുകളൊന്നും വായിക്കുന്നില്ല. നേരെ തിരിച്ചും, ഉറക്കവും നമസ്കാരങ്ങളിൽ ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ, തിലാവത്തിന്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂം സുജൂദ് ചെയ്യാൻ പറ്റുമോ? അയാൾ വളരെ സുന്നത്തിൽ കണിച്ചതുള്ള ആളാണ്, ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ സുജൂദ് ചെയ്യട്ടെ എന്നുള്ള നിലപാട് മഅ്മൂമിന് സ്വീകരിക്കാൻ പറ്റും, മഅ്മൂമിന് സ്വീകരിക്കാൻ പറ്റൂല. ആ നിലപാട് ഒരാൾ സ്വീകരിച്ചാലും ഇമാം സുജൂദിലേക്ക് പോകാതെ മഅ്മൂം സുജൂദിലേക്ക് പോയാൽ എന്ത് ചെയ്യും, അയാളുടെ നിസ്കാരം ബാത്തിലാവും. ഇതിൽ ഖിലാഫില്ല എന്നുള്ളത് ഇമാം നബിയെ പോലുള്ള ആളുകൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതും മഅ്മൂമിന് ചെയ്യാൻ പാടില്ല, അവിടെ ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. ഇനി പതുക്കോ നമസ്കാരങ്ങളിലോ, അതിൽ ആളുകൾക്ക് സംശയമുണ്ട്. കാരണം സാധാരണയായിട്ട് നമ്മൾ പതുക്കോ നമസ്കാരങ്ങളിൽ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ചെറിയൊരു ഖിലാഫ് നിലനിൽക്കുന്നുണ്ട്. പതുക്കോ നമസ്കാരങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ ഒരു ഖിലാഫ് നിലനിൽക്കുന്നുണ്ട്. ആ ഖിലാഫ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്, ആ ഹദീസ് സ്വഹീഹാണെന്നുള്ളത് ചില ആളുകൾ പറഞ്ഞു, അല്ല വേറെ ചില ആളുകൾ പറഞ്ഞു ആ ഹദീസ് മുൻഖത്തിയാണ്. അപ്പൊ ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു, പതുക്കെ പോകുന്ന നിസ്കാരങ്ങളിലും ദുഹർ അസർ പോലുള്ള നിസ്കാരങ്ങളിലും എന്ത് ചെയ്യാം, തിലാവത്തിന് അത് ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സംഭവമാണ് പറയുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഇബ്നു ഉമർ വന്നിട്ടുള്ള ഹദീസ് ഇതാണ്, അനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സജദ ഫി റകഅത്തിൽ ഉലാ ബിൻ സ്വലാത്തിൽ ദുഹരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ നിസ്കാരത്തിൽ ഒന്നാമത്തെ റകഅത്തിൽ സുജൂദ് ചെയ്തു. ഫറാ അസ്ഹാബുഹു അന്നഹു ഖറാഅ തൻസീലു സജദ, സജദ എന്ന സൂറത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഓതിയത് എന്നുള്ളത് സഹാബത്ത് കണ്ടു, സഹാബത്ത് മനസ്സിലാക്കി. ഈ ഹദീസ് അഹമ്മദ് അബൂദാവൂദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇതിൽ സുജൂദ് ചെയ്തു എന്ന് തന്നെ വന്നിട്ടുണ്ട് ദുഹർ നിസ്കാരത്തിൽ. എന്നാൽ ചില ആളുകൾ പറഞ്ഞു ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹദീസ് സ്വയ്യാണെന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു എന്ത് ചെയ്യാം, പതുക്കോ നിസ്കാരങ്ങളിലും സുജൂദ് ചെയ്യാം. അതല്ലാത്ത ആളുകൾ പറഞ്ഞു കറാഹത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് കറാഹത്താണെന്നുള്ള പറഞ്ഞിട്ടുള്ളത് ഹംബലി മദ്ഹബിലൊക്കെ. അവർ കറാഹത്താണെന്ന് പറയാനുള്ള കാരണം രണ്ട് കാരണമാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഈ സജിതയുടെ ആയത്തുകൾ ഓതാതിരിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. സജിതയുടെ ആയത്തുകൾ ഓതണ്ട, അത് കറാഹത്താണെന്ന് പറയാനുള്ള കാരണം രണ്ട് കാരണങ്ങൾ. ഒന്ന്, അത് ഓതിയിട്ട് സുജൂദ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എന്താണ്, അത് ഒരു ശരിയല്ലല്ലോ. ഒന്നാം കാരണം പറഞ്ഞു, അത് ഓതിയിട്ട് ആ ആയത്തുകൾ ഓതിയിട്ട് സുജൂദ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞു എന്താ വെച്ചാൽ, അത് കറാഹത്താണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു എന്താ വെച്ചാൽ, ഇമാ മമൂമികളുടെ നിസ്കാരം എന്താകും, വിശ്വാസമാകും. അവരെന്താണ്, അവരുടെ നിസ്കാരം എന്താകും, ഫസാദിലായിത്തീരും. ഈ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പതുക്കോ നിസ്കാരങ്ങളിൽ ഇത്തരത്തിലുള്ള സജിതയുടെ ആയത്തുകൾ ഓതേണ്ടതില്ല എന്ന് അവർ പറയാനുള്ള കാരണം അതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ എന്ത് ചെയ്യേണ്ടതില്ല, സജിതയുടെ ആയത്തുകൾ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇനി ഓതിയാലും സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓതിയാലും സുജൂദ് ചെയ്യേണ്ടതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ദർസുകളിൽ മൂന്ന് രൂപത്തിലാണ് അദ്ദേഹം വിശദീകരണം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്ന്, ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഇത് കറാഹത്താണോ കറാഹത്തല്ല എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, ഒന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഖുർആനിൽ വേറെ ആയത്തുകളില്ലേ, സജിദയുടെ ആയത്തുകളല്ലാത്ത വേറെ ഒരുപാട് ആയത്തുകളുണ്ടല്ലോ, ആയത്തുകൾ അവരോദട്ടെ എന്നാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്. സജിദയുടെ ആയത്തുകളല്ലാത്ത ആയത്തുകൾ ഖുർആനിലില്ലേ, ആയത്തുകൾ എടുത്ത് ഓതിക്കോട്ടെ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഇനി അങ്ങനെ മഅ്മൂമികൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സജിദയുടെ ആയത്ത് വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, ആ ആയത്തൊന്ന് ഉറക്കോത്, എന്ത് അവിടെ സുജൂദ് ചെയ്യാൻ പോകുകയാണെന്നുള്ളത് മഅ്മൂമികൾക്ക് മനസ്സിലാകുന്നത് വേണ്ടി. അതല്ലെങ്കിൽ ഇതും കുറെ ആൾക്കാർ റുക്കുവിലായിരിക്കും, കുറെ ആൾക്കാർ സുജൂദിലായിരിക്കും. അതാണ് ഇബ്നു ഉസൈമിൻ അതിനൊരു പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ദർശനം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, വാന തശ്വീശാൽ മഅ്മൂമി യുംകിനു അൻ യസൂല ബിജഹ്രിഹി ബിഖിറാഅത്തി സജദ ഇൻദൽ വുസൂലി ഇലൈഹ, ഈ മഅ്മൂമിന്റെ തശ്വീശ് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഈ സജദയുടെ ആയത്ത് വരുമ്പോൾ അതൊരല്പം ഉറക്കുക, സുജൂദ് ചെയ്യാൻ പോകുക എന്നുള്ളത് മഅ്മൂമികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങളാണ് ആര് മൂന്ന് കാര്യങ്ങളാണ് ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരല്പം ഉറക്ക ഓതുക എന്നുള്ള അടിസ്ഥാനത്തിൽ. ഇങ്ങനെ ഉറക്ക ഓതുക എന്നുള്ളതിന്റെ തെളിവ് എന്താ, അതിന് ഹദീസ് വന്നിട്ടുണ്ട്. ഖതാദ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുസ്മിഉന അല ആയത്ത് അഹ്യാനിൻ എന്ന് വന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കേൾപ്പിക്കാറുണ്ടായിരുന്നു, ചില ആയത്തുകൾ ചില ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഉറക്കമാതാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ. ഈ ഹദീസാണ് അതിന് തെളിവ്. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു സൈമീൻ അതുപോലെ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഇനി അതിലെ മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാല്, നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങൾ, ആ സമയത്ത് ഈ സുജൂദ് നിർവഹിക്കുന്നതിന് വിരോധമുണ്ടോ? അതേ രണ്ടഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായത്തിൽ നിസ്കാരമാണെങ്കിലും ശരി സുജൂദാണെങ്കിലും ശരി ആ സമയത്ത് നിർവഹിക്കുന്നതിന് വിരോധമല്ല. കാരണം അവിടെ അസലെന്താ വെച്ചാൽ, ഒരു കാരണമുള്ള നിസ്കാരമാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാം. മാത്രമല്ല തിലാവത്തിന്റെ സുജൂദിന്റെ നിസ്കാരത്തിന്റെ ഹുക്കുമില്ലാന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ സബബുള്ള നിസ്കാരങ്ങളാണെങ്കിൽ നിർവഹിക്കാം എന്നുള്ളതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാണ്. എന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി, ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി എന്നുള്ള അഭിപ്രായം, അതേപോലെ തന്നെ ഷാഫി മതവിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം, ഇബ്നു സൈമീൻ ഷൗക്കാനി സുനാനി ഇബ്നു തൈമീൻ ഇവരൊക്കെ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം വിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? നമസ്കാരം നിർവഹിക്കുന്നത് പോലെ തന്നെ തിലാവത്തിന്റെ സുജൂദും നിർവഹിക്കുക. കാരണം എന്താ, അതിനൊരു സബബ് ഉണ്ടാകണം കേട്ടോ. ഒരു സബബ് ഉണ്ടാകണം. സബബുള്ള ഒരു നിസ്കാരമാണെങ്കിൽ പറ്റുന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തഹിയത്ത് നിസ്കാരം, അതിനൊരു സബബുണ്ട്. നമ്മൾ ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക. അതിന്റെ സബബ് എന്താണ്? പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ അതേപോലെ ഗ്രഹണ നിസ്കാരം പോലെ അതിനൊരു സബബുണ്ട്. അപ്പൊ അത് ഏത് സമയത്ത് നിർവഹിക്കാം? അപ്പൊ നമസ്കാരം പോലും അങ്ങനെ നിർവഹിക്കുന്നതിന് വിരോധമല്ല. ഒരു സബബുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ സുജൂദ് ചെയ്യുന്നത് എന്താ? സജ്ജിതന്റെ ആയത്ത് ഓതിയത് കൊണ്ട് സുജൂദ് ചെയ്യണം. ഒരു കാരണമുണ്ട്, സബബുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിലും സുജൂദ് ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളത് ആണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാല്, സുജൂദ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ രൂപത്തിലുള്ള ദിക്റുകൾ മൂന്ന് പ്രാവശ്യം പറയാം. അതിന് തെളിവുകളൊന്നും വന്നിട്ടില്ല. തെളിവുകൾ വരാത്തൊരു കാര്യം നമ്മൾ ചെയ്യാനും നിൽക്കരുത്. അതിന് വിഷയത്തിൽ എന്തില്ല? തെളിവുകളൊന്നും വന്നിട്ടില്ല. ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭമാണെങ്കിൽ സുജൂദ് ചെയ്ത്, നിർബന്ധമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രബലമായ അഭിപ്രായത്തിൽ തിലാവത്തിന്റെ സുജൂദ് എന്നുള്ളത് എന്തല്ല? നിർബന്ധമില്ല. ഇനി ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട? അയാൾ ദിക്റുകളോ ഒന്നും ചെല്ലേണ്ടതില്ല. കാരണം അതിൽ ആ വിഷയത്തിൽ തെളിവുകളൊന്നും വന്നിട്ടില്ല. അതിന്റെ തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഏതാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ആ ഹദീസ് നമ്മൾ തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ ഉദ്ധരിച്ചു. എന്നാൽ സുജൂദ് ചെയ്യാത്തതിന് പകരം എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തോ? എന്നാ എന്തെങ്കിലും ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ്? അതിന് പകരമായിട്ട് എന്തെങ്കിലും ദിക്റുകൾ ചെല്ലുക എന്നുള്ളത് എന്തല്ല? അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. അത് സുന്നത്തിനെതിരാണ്. അത് വിദായത്. അടുത്തൊരു വിഷയം അതിൽ വരുന്നത്, നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഇങ്ങനെ നിരന്തരമായിട്ട് അറിയിപ്പ് കൊടുക്കുക. അത് ചില ആൾക്കാരുടെ രീതിയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ഉലമാക്കൾ എതിർത്തിട്ടുണ്ട്. അതൊരു പതിവാണ് ചില ആളുകൾ. ചില പ്രത്യേകമായ ചില സന്ദർഭങ്ങളുണ്ടാവും, അത് ഇതിന്റെ പുറത്താണ്. ഇങ്ങനെ ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും അതിങ്ങനെ അറിയിപ്പ് കൊടുക്കുക, മുഅ്മിനുകൾക്ക് അറിയിപ്പ് കൊടുക്കുക, തിലാവത്തിന്റെ സുജൂദ് ഉണ്ടാവും നമസ്കാരത്തിൽ എന്നുള്ളത്. അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ബിദഅത്താണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ അവർ സുജൂദ് ചെയ്തിട്ടില്ല, സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നമസ്കാരത്തിന്റെ മുമ്പിലും ഇങ്ങനെ ഈ തില ഇതിനെ സജ്ജതയുടെ പിന്നെ ആയത്തോതുകയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നു, അതിന്റെ സബബുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ വിദായത്തിന്റെ നിർവചനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണത്. വിദായത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർക്കത് ചെയ്യാമായിരുന്നു, അവർക്കത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് അവരത് ചെയ്തിട്ടില്ല. അതിന്റെ കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് അത് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ തൻബീഹ്, അതിങ്ങനെ അതൊരു ചില ആളുകൾ അതൊരു സിസ്റ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെന്തില്ല? തെളിവില്ല. അത് അസലില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ സ്വഹാബത്തിന്റെ നടപടിക്രമത്തിലോ അതിന് യാതൊരു വിധത്തിൽ അസലും ഇല്ല എന്നുള്ളത് എന്താണ്? അത് ഉലമാക്കളെ വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് പിന്തിപ്പിക്കരുത്. കാരണം ഇതൊരു സബബ് ഉണ്ടായത് കൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും? ഇപ്പൊ ഖുർആൻ ഓതാണെങ്കിൽ മടി കൊണ്ട് സുജൂദ് ചെയ്തില്ല, എന്നിട്ട് അതൊക്കെ ലാസ്റ്റ് ഖുർആൻ ഓതിയതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക? ഒരുമിച്ചിട്ട് ആ സുജൂദ് ചെയ്യുക. ചില ആളുകൾ അതൊരു ബിദഅത്തായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ റമദാനിലൊക്കെ എന്ത് ചെയ്യും? തറാവീഹിന്റെ ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ അവസാന തറക്കാത്തിൽ എന്ത് ചെയ്യുക? ഈ ആയത്തുകൾ മാത്രം തെരഞ്ഞെടുത്തിട്ട് ഓതുക. അതൊക്കെ ബിദഅത്താണെന്നുള്ളത് ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, ഇപ്പോൾ സുയൂത്തി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ, അതേപോലെ തന്നെ പല ആളുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അബൂഷാമ റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ ഇങ്ങനെ എല്ലാം കൂടി തെരഞ്ഞെടുത്തിട്ട് അവസാനം വെച്ചിട്ട് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം? മുഅ്മിനുകളെയും കൂട്ടി നിസ്കാരത്തിൽ സുജൂദി. അപ്പൊ തിലാവത്തിന്റെ സുജൂദി എന്നുള്ളത് എന്താണ്? അതിനൊരു സബബുണ്ട്. ആ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് പിന്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ തന്നെ ചെയ്യുക. അത് പെട്ടെന്ന് നിർവഹിക്കുക എന്നുള്ളതാണ്. അധികം അത് പിന്തിപ്പിക്കരുത്. അപ്പൊ അധികം അത് പിന്തിപ്പിച്ചാൽ പിന്നീട് അത് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇബ്നു ഖുദാമ അലൈഹിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നബി റഹ്മത്തുള്ളാഹി അലൈഹി അതിലൊരു ചർച്ച തന്നെ നടത്തുന്നുണ്ട്. വലിയൊരു ക്യാപ്പ് അതിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരു സബബിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അതിന്റെ സുന്നത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ തിലാവത്തിന്റെ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയും വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാലും നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാവുന്നതാണ്. തൽക്കാലത്തിന് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും പറയാത്തതുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. ആ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ